രാധേശ്യാം. ഇന്ന് ദശകം 88 സന്താനഗോപാലമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ഈ ദശകത്തില് ദേവകിയുടെ നഷ്ടപുത്ര ദർശനമുണ്ട്. പിന്നെ ശ്രുതദേവൻ, ബഹുലാശ്വൻ എന്ന് പറയുന്ന രണ്ടുപേരെ അനുഗ്രഹിക്കുന്നതുണ്ട്. പിന്നെ സന്താനഗോപാലം. ഇത്രയും കഥകളാണ് ഈ സ്കന്ധത്തിൽ, ഈ ദശകത്തിൽ ഉള്ളത്. ഇത് ഭാഗവതം ദശമസ്കന്ധത്തിലെ 85-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം മുതൽ 57-ാമത്തെ ശ്ലോകം വരെയുള്ളതാണ് ഈ ദേവകിയുടെ നഷ്ടപുത്ര ദർശനം. ആദ്യം അത് നോക്കാം. ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീചേ. ഇതില് പറയുന്ന കഥ എന്ന് പറയുന്നത്, വസുദേവർക്കും ദേവകിക്കും ആദ്യം കൃഷ്ണൻ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായ കുഞ്ഞുങ്ങളെ, 6 കുഞ്ഞുങ്ങളെ കംസൻ കൊണ്ടുവന്ന് കൊല്ലുകയുണ്ടായല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം എന്ന് ദേവകി പറയുന്നുണ്ട്. അതായത് സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തില് അദ്ദേഹത്തിന്റെ മകനെ, നഷ്ടപുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തുവല്ലോ. അപ്പോൾ ദേവകി പറയുകയാണ്, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങള് സുതല ലോകത്തില് മഹാബലിയുടെ അടുത്താണ് ഉള്ളതെന്ന് കൃഷ്ണൻ അറിയാം. അപ്പോൾ കൃഷ്ണൻ ഉടനെ തന്നെ സുതലത്തിൽ പോകുന്നു. അപ്പോൾ ഈ കുട്ടികൾ എന്ന് പറയുന്നത് സ്വയംഭൂ മന്വന്തരത്തില് മരീചിക്ക് ഊർണ എന്ന ഭാര്യയിൽ ഉണ്ടായ മക്കളാണ്, 6 മക്കൾ. അപ്പോൾ ബ്രഹ്മാവിന് സരസ്വതിയോട് ഒരു തൻ്റെ പത്നിയാകണം എന്നുള്ള ഒരു കാമവികാരം തോന്നിയപ്പോൾ ഇവര് പരിഹസിച്ചു ചിരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവ് ശപിച്ചു. അപ്പോൾ അവര് ഹിരണ്യകശ്യപുവിലെ പ്രഹ്ലാദന്റെ ജ്യേഷ്ഠന്മാരായിട്ട് ജനിച്ചു. യോഗമായ ശക്തി അവരെ അവിടെ നിന്ന് ദേവകിയുടെ ഉദരത്തിൽ ജനിപ്പിച്ചിട്ട് അവരെ കംസനാൽ വധിക്കപ്പെട്ടു. അവരാറുപേരാണ്: സ്മരൻ, ഉദ്ഗീതൻ, പരിശ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, കൃണി. ഇപ്പോൾ അവരാറുപേരും മഹാബലിയുടെ അടുത്താണുള്ളത്. അതുകൊണ്ട് ദേവകിയുടെ ദുഃഖം തീർക്കാനായിട്ട് ശ്രീകൃഷ്ണൻ അവരെ ആവശ്യപ്പെടുകയാണ് മഹാബലിയുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് അവരെ ശാപത്തിൽ നിന്നും വിമുക്തരാക്കിയിട്ട് ദേവലോകത്തേക്ക് അവരെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ മഹാബലി ഈ 6 പേരെയും കൃഷ്ണനെ ഏൽപ്പിച്ചു. കൃഷ്ണൻ അവരുമായിട്ട് ദ്വാരകയിൽ മടങ്ങിയെത്തി മാതാപിതാക്കന്മാരുടെ അടുത്ത് നിർത്തി ദേവകി അവരെ ആശ്ലേഷിച്ച് ചുംബിച്ച് വളരെ സന്തോഷപൂർവം അവരുമായിട്ട് കുറച്ചു നേരം ഇരുന്നു. അത് അപ്പോൾ അവർക്ക് പൂർവജന്മത്തിനെ പറ്റിയുള്ള ബോധമുണ്ടായി. അതായത് ഭഗവാൻ കൃഷ്ണന്റെ ശരീരസ്പർശം സ്ഥിതിക്കുകയും ചെയ്തു. അവര് ദേവകിയുടെ സ്തനം പാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ കുട്ടികളെ കണ്ടപ്പോഴേക്കും ദേവകിയുടെ പാല് ചുരന്നൊഴുകിയെന്ന് സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ കുട്ടികൾ ആ പാല് കുടിച്ചു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കുടിച്ച പാലാണെന്നു അത്. അതുകൊണ്ട് ഭഗവാന്റെ പുണ്യസ്പർശം ഏറ്റ ആ ദേവകിയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ അവർക്ക് പൂർവജന്മ ബോധമുണ്ടായി. ആ കുമാരന്മാരുടെ അസുര രൂപമൊക്കെ അപ്രത്യക്ഷമായി. മനോഹരമായ രൂപം കൊണ്ട് മാതാവിന്റെ പദങ്ങളിൽ വീണ് അനുഗ്രഹങ്ങൾ വാങ്ങി ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ അവര് തിരിച്ച് സ്വർഗലോകത്തിൽ പോയി എന്നാണ് ആ കഥ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആചാര്യ പുത്രാ ഹൃദി നിശമനയാ പ്രാക് ഏവ. ആചാര്യനായ സാന്ദീപനിയുടെ മൃതപുത്രൻ, ഹൃദി നിശമനയാ, മൃതപുത്രനെ കൊണ്ടുവന്ന് പ്രാക് ഏവ, അങ്ങനെ ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നു കൊടുത്തു. അത് കേട്ടപ്പോൾ നേരത്തെ തന്നെ ദേവകിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ 6 മക്കളെയും കാണണമെന്ന്. സ്വീ അഷ്ടസൂനു വീക്ഷാം, തൻ്റെ 6 മക്കളെയും കാണാൻ വേണ്ടി കാംക്ഷ്യന്ത്യ മാതുരുക്ത്യ, കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ അമ്മയുടെ വാക്കനുസരിച്ച് സുതലഭുവി ബലിം പ്രാപ്യ, സുതലമെന്ന ലോകത്തിൽ മഹാബലിയുടെ അടുത്ത് ചെന്നിട്ട് തേന അർപ്പിതാൻ എന്നിട്ട് ഈ മഹാബലിയോടുത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മഹാബലി എല്ലാ ഈ ആറ് കുട്ടികളെയും കൊണ്ടുവന്നു കൊടുത്തു. ധാതു ശാപ, ധാതു ബ്രഹ്മാവിന്റെ ശാപത്താൽ ഹിരണ്യാൻമൃത കശിപു ഭവാൻ, ആദ്യം ഹിരണ്യകശിപുവിന്റെ മക്കളായി ജനിച്ചവരും ശൗരിജാൻ, പിന്നീട് വസുദേവ പുത്രന്മാരായി പിറന്നവരും കംസഭഗ്നാൻ, മരീചേ പൂർവപുത്രാൻ, കംസനാൽ നിഗ്രഹിക്കപ്പെട്ടവരും ആയ മരീചിയുടെ പൂർവപുത്രാൻ, മുൻമക്കളെ, മരീചിയുടെ പുത്രന്മാരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആനീയ പ്രദർശ്യ, കൊണ്ടുവന്ന് അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. ഇവരെയും കൊണ്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഏനാൽ സ്വപദം ത്വം അനയഥ, അവരെ സ്വസ്ഥാനത്തേക്ക് ഭഗവാൻ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഇത് ഈ ഒരു ശ്ലോകത്തിന്റെ കഥ. ഇനി അടുത്തത് ശ്രുതദേവനും ബഹുളാശ്വനും മുക്തി കൊടുത്ത കഥയാണ്. അത് രണ്ട് ശ്ലോകം കൊണ്ടാണ് അത് പറയുന്നത്. ശ്രുതദേവനും ഈ ഇവര് രണ്ടുപേരും മിഥില എന്ന രാജ്യത്തിൽ ഉള്ള ആൾക്കാരാണ്. ശ്രുതദേവൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനാണ്, ഒരു പാവം ബ്രാഹ്മണനാണ്. ഒരു പക്ഷേ അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു. ഭഗവാനെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതിനൊന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല. മിഥില ഭരിച്ചിരുന്ന രാജാവാണ് ബഹുളാശ്വൻ. അദ്ദേഹവും വളരെ കൃഷ്ണഭക്തനായിരുന്നു, കൃഷ്ണനെ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സദാസമയവും കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഇവർക്ക് ദർശനം കൊടുക്കുവാൻ ആഗ്രഹിച്ച് മുനിമാരോടുകൂടി മിഥിലയിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ശ്രുതദേവനും ബഹുളാശ്വനും രണ്ടുപേരും കൃഷ്ണനെ സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. രണ്ടുപേരും കൃഷ്ണനെ അവരവരുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചു. രണ്ടുപേരെയും നിരാശപ്പെടുത്താൻ കൃഷ്ണൻ തയ്യാറായില്ല. അപ്പോൾ കൃഷ്ണൻ രണ്ട് കൃഷ്ണന്മാരായിട്ട് പിരിഞ്ഞു. ഒരാൾ രാജാവിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു, ഒരാൾ ബ്രാഹ്മണ ഗ്രഹത്തിലേക്കും തിരിച്ചു. ഇത് രണ്ടുപേർക്കും പക്ഷെ അത് മനസ്സിലായില്ല. കൃഷ്ണൻ തന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് രണ്ടുപേരും വിചാരിക്കുകയും ചെയ്തു. രണ്ടുപേരും ഭഗവാനെ അവരവരുടെ കഴിവിനനുസരിച്ച് പൂജിക്കുകയും ഒക്കെ ചെയ്തു. അത് അപ്പോൾ കൃഷ്ണന് വളരെ തൃപ്തിയായി. അവർക്ക് ജീവൻ ഭക്തിയും ഭക്തിയുടെ അവസാനം ജീവൻ മുക്തിയും അവർക്ക് നൽകുന്നു. അതാണ് കഥ. ശ്രുതദേവൃതം വിജേന്ദ്രം ബഹുളാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വം അനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതാം. ശ്രുതദേവ ഇതി, ശ്രുതദേവൻ എന്ന പ്രസിദ്ധനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും, ശ്രുതം ദ്വിജേന്ദ്രം, ശ്രുതദേവൻ എന്ന പേരായ ശ്രുതം ദ്വിജേന്ദ്രം, വളരെ പ്രസിദ്ധനായ ദ്വിജൻ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും, ഭക്തിപൂർണം നൃപതിം, തികഞ്ഞ ഭക്തിയുള്ള രാജാവായ ബഹുളാശ്വം ച, ബഹുളാശ്വരനെയും, രണ്ടുപേരെയും യുഗപത് അനുഗ്രഹീതു കാമ, ഒരേ സമയത്ത് അനുഗ്രഹിക്കാൻ കൊതിച്ചിട്ട് ത്വം താപസൈ സമേത, ഭഗവാൻ മഹർഷിമാരോടുകൂടി മിഥിലാം പ്രാപിത, മിഥില നഗരത്തിൽ എത്തിച്ചേർന്നു. ഭക്തി വളരെ ഭക്തിയുള്ള ദ്വിജേന്ദ്രനും ശ്രുതദേവൻ, വളരെ ഭക്തിയുള്ള ഈ നൃപതി രാജാവ് ബഹുളാശ്വൻ, അങ്ങനെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് ഭഗവാൻ മിഥില നഗരത്തിൽ ചെന്നു. ആ ഭഗവാന്റെ യോഗമായാൽ രണ്ടുപേർക്കും മൂർത്തിദ്വയം, രണ്ടുപേരുടെയും ഗൃഹങ്ങളിൽ ഒരേ സമയത്ത് ചെന്ന് ഒരുപോലെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഗച്ഛൻ ദ്വിമൂർത്തിർ ഉഭയോർ യുഗപത് നികേതം ഏകേന ഭൂരി വിഭവൈർ വിഹിതോപചാര അന്യേന തദ്ദിന ഹൃദൈശ്ച ഫലൗദനാദ്യൈർ തുല്യം പ്രസേദിത ദദാഥ ച മുക്തിം ആഭ്യാം. ദ്വിമൂർത്തി ത്വം, ദ്വിമൂർത്തി ഭഗവാൻ രണ്ട് ശരീരം കൈക്കൊണ്ട്, ഉഭയോ നികേതം ഇരുവരുടെയും ഗൃഹത്തിലേക്ക് ഒരേ സമയത്ത്, യുഗപർ ഗച്ഛൻ ഒരേ സമയത്ത് എഴുന്നള്ളി, ഏകേന ഭൂരി വിഭവൈ വിഹിതോപചാര, ഒരാൾ അതായത് ബഹുലാശൻ അദ്ദേഹം രാജാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ വലിയ രീതിയിൽ ഭഗവാനെ സൽക്കരിച്ചു. അന്യേന മറ്റേയാൾ അതായത് ശ്രുതദേവ ബ്രാഹ്മണൻ തദ്ദിനഭൃത്യൈ ഫലൗദനാദ്യൈച്ച വിഹിതോപചാര, അന്നേ ദിവസം ബ്രാഹ്മണര് ഭിക്ഷയെടുത്താണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ അന്നേ ദിവസം അദ്ദേഹത്തിന് കിട്ടിയ ഫലങ്ങള് അല്ലെങ്കിൽ ചോറ് അങ്ങനെയുള്ള എന്താണോ കിട്ടിയത് ആ കിട്ടിയത് വെച്ച് അദ്ദേഹവും ഭഗവാനെ പൂജിച്ചു. തുല്യം പ്രസേദിത, രണ്ടു പേരിലും ഒരുപോലെ ഭഗവാൻ പ്രസാദിച്ചു എന്നാണ്. അഭ്യാം മുക്തിം ദദാദച, രണ്ടു പേർക്കും മുക്തി നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപോലെ തന്നെ അതായത് കൂടുതൽ സമ്പത്തുള്ളവനെന്നോ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തയാളെന്നോ ഇല്ലാതെ രണ്ടു പേർക്കും ഭക്തി ഉണ്ടായിരുന്നു ഭഗവാനിൽ. ആ ഭക്തി കൊണ്ട് മാത്രം രണ്ടുപേരുടെയും ഗൃഹത്തിൽ ചെന്ന് രണ്ടുപേർക്കും പ്രസാദം പ്രസാദിക്കുകയും ചെയ്തു ഭഗവാൻ, രണ്ടുപേർക്കും മുക്തി നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനിയും സന്താന ഗോപാല കഥയാണ് അടുത്തതായിട്ട്. ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതം ച അസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമവദ പ്രേക്ഷണേനേതി മന്യേ. ഇത് ദ്വാരകയിൽ നടക്കുന്ന കഥയാണ്. പണ്ട് ദ്വാരകയില് ഒരു ബ്രാഹ്മണൻ വന്ന് ഭഗവാനോട് പരാതി പറയുകയാണ് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ മരിക്കുന്നുവെന്ന്. അഥ ദ്വാരവത്യാം ഭൂയ, പിന്നീട് ദ്വാരകാപുരിയിൽ ഭൂയ ദ്വിജ തനയമൃതിയും, വീണ്ടും വീണ്ടും ഈ ബ്രാഹ്മണ കുമാരൻ മരിക്കുന്നു. തത് പ്രലാപാൻ അഭി, ഈ ബ്രാഹ്മണന്റെ വിലാപങ്ങളും ത്വം വിശ്വബോധാഭി, ഭഗവാൻ വിശ്വംഭരനാണ് വിശ്വ ലോകൈക നാഥനാണ് എന്നിട്ടും ഭഗവാൻ പറയുന്നു പോലും ദൈവം ക വാ നിരുന്ധ്യ, കർമ്മഫലത്തെ ആര് തടയാനാണ്. ഭഗവാന്റെ അടുത്ത് വന്ന് ഈ ബ്രാഹ്മണൻ വന്ന് പറയുകയാണ് ആദ്യം ഒരു കുട്ടി മരിച്ചു, അങ്ങനെ അടുത്ത കുട്ടി മരിച്ചു, ഓരോ പ്രാവശ്യവും ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുമ്പോൾ ഭഗവാൻ പറയുകയാണ് കർമ്മഫലത്തിനെ ആർക്ക് തടയാൻ പറ്റും, അതുകൊണ്ട് ഇതി കഥയൻ എന്ന് പറഞ്ഞുകൊണ്ട് അസോഠാകില, അതങ്ങനെ സഹിച്ചു വന്നു, ഭഗവാൻ ഒന്നും ചെയ്തില്ല, ഇതിന് എന്തെങ്കിലും ചെയ്യണം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. ജിഷ്ണോ ഗർവം വിനേതും, അർജുനന്റെ അഹങ്കാരം, ജിഷ്ണു അർജുനന്റെ അഹങ്കാരം കളയാനും മനുജധിയ ത്വയി കുണ്ഠിതാം അസ്യ ബുദ്ധിം, ഞാൻ മനുഷ്യനാണ് എന്ന വിചാരത്താൽ നിന്തിരുവടിയിൽ മങ്ങിപ്പോയ ഇവന്റെ ബുദ്ധി, അതായത് അർജുനന് ഒരു തോന്നലുണ്ട് കൃഷ്ണൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന്, ആ ബുദ്ധിയെ ഒന്ന് മാറ്റണം, അതിനു വേണ്ടിയിട്ടാണോ പരമതമപദ പ്രേക്ഷണേന അത്യുത്കൃഷ്ടമായ പരമതമപദമായ വൈകുണ്ഠത്തിന്റെ ദർശനം കൊണ്ട് സത്തത്വാരൂഢാം വിധാതും, സത്യ എന്താണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണോ ച ഇതി മന്യേ, ആണോ ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന്. ഇത് ഭട്ടതിരിപ്പാടിന്റെ വരിയാണ് ആ ഒടുവിലത്തേത്. അതായത് ഈ ദ്വാരകാപുരിയിൽ വീണ്ടും വീണ്ടും ഈ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞിട്ടും ഭഗവാൻ ഒന്നും ഇതിനൊന്നും ചെയ്യാഞ്ഞപ്പോൾ ഈ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇനിയും അർജുനൻ വരുന്നുണ്ട്. അപ്പോൾ അർജുനന് അച്ഛൻ അഹങ്കാരമുണ്ട്, ആ അഹങ്കാരം ഒന്ന് കളയാനാണോ അതോ ഇനിയും ഭഗവാൻ മനുഷ്യനാണ് എന്നുള്ള വിചാരം തത്വബോധം കൊണ്ട് വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു കൊടുത്തിട്ട് ആ തത്വബോധത്താൽ ആ വിചാരം മാറ്റിക്കളയാനാണോ ഈ ഭഗവാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നൊരു സംശയം എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. അടുത്ത ശ്ലോകത്തില് നഷ്ട അഷ്ടാസ്യ പുത്ര പുനരപിതവതൂപേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനാം അഥ തദവസരേ ദ്വാരകാം ആരപാർത്ഥ മൈത്രിയ തത്രോഷിതോ അസൗ നവമസുതമൃതൗ വിപ്രവര്യ പ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപഹൃത സുത സന്നിവേക്ഷ്യേ കൃശാനും. അപ്പോഴാണ് ഈ അർജുനൻ വരുന്നുണ്ട്. ഇപ്പൊ അസ്യ അഷ്ട പുത്ര നഷ്ട, ഈ ബ്രാഹ്മണന് അഷ്ടം എട്ട് എട്ടു പുത്രന്മാര് പിറന്നു. ആ പിറന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം മരിച്ചു. പുന അപിതു തവ ഉപേക്ഷയ ജനാനാം സ്പഷ്ട കഷ്ടവാദ ജല. എന്നിട്ടും ഭഗവാൻ ഒന്നും അനങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അത് ഭഗവാനല്ലേ, എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ബ്രാഹ്മണ കുമാരന്മാരെ രക്ഷിക്കാത്തത് കഷ്ടം കഷ്ടം എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയത്രേ. കഷ്ടവാദ ജാത, ജനങ്ങള് കഷ്ടം കഷ്ടം, ഉപേക്ഷയാണ് ഭഗവാൻ ഉപേക്ഷയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അഥ തദവസരെ പാർത്ഥ ദ്വാരകാം ആര, ആ അവസരത്തിൽ അർജുനൻ ദ്വാരകയിൽ വന്നു. മൈത്രിയ തത്ര ഉഷിത അസൗ. അപ്പൊ കൃഷ്ണനുമായിട്ടുള്ള വലിയ മൈത്രിയല്ലേ, രണ്ടുപേരും വലിയ സ്നേഹിതരാണല്ലോ. അങ്ങനെയുള്ള ആ സ്നേഹബന്ധത്താൽ അദ്ദേഹം അർജുനൻ അവിടെ കുറച്ചു ദിവസം താമസിച്ചു. അപ്പോഴാണ് നവമസുതമൃതൗ വിപ്രവര്യ പ്രരോധം ശ്രുത്വ, ഒൻപതാമത്തെ പുത്രനും മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണൻ വന്നങ്ങോട്ട് കരയാൻ തുടങ്ങി. അനുപഹൃത സുത, അപ്പോൾ ഈ അപ്പൊ അർജുനൻ നോക്കുമ്പോൾ കൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അർജുനൻ അങ്ങ് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്, അല്പാഹങ്കാരം ഉണ്ടല്ലോ. അപ്പോൾ അർജുനൻ പറയുകയാണ്, ശരി, നിങ്ങൾക്ക് അടുത്ത കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ ജീവനോടെ ഞാൻ തരാം, ഇല്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്ന് പറയുകയാണ്. അനുപഹൃത സുത, ഇനിയുണ്ടാകുന്ന മകനെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ കൃശാനും സന്നിവേക്ഷ്യ ഇതി പ്രതിജ്ഞാം ചക്രേ, ഇനിയും താങ്കൾക്കുണ്ടാകുന്ന മകനെ ഞാൻ ജീവനോടെ തരാം, തന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇനിയും അപ്പോൾ ഇനി അർജുന ഗൃഹത്തിൽ പോവുകയാണ്, ബ്രാഹ്മണന്റെ ഗൃഹത്തില്. ുരവരനഗരീർവിദ്യോഗ്യൻ കൃഷ്ണനോട് ഇതൊന്നും ചോദിച്ചില്ല, ഞാൻ എന്നാൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒന്ന് സഹായമോ ഒന്നും ചോദിച്ചില്ല, സ്വന്തമായിട്ട് അങ്ങ് അർജുനൻ പറയുകയായിരുന്നു. അപ്പോൾ എന്തു പറ്റിയെന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം. ആ ബ്രാഹ്മണ പത്നി ഗർഭിണിയാകുമ്പോൾ ഈ ബ്രാഹ്മണൻ വന്ന് പറയും. ഉടനെ തന്നെ അർജുനൻ അവിടെ പോവുകയാണ്. മാനീസ അഭിമാനിയായ അർജുനൻ, ത്വാം അപൃഷ്ട്വാ ദ്വിജ നിലയഗത, ഭഗവാനോട് ചോദിക്കാതെ തന്നെ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നു. എന്നിട്ട് ബാണജാലൈ, ബാണങ്ങളെ കൊണ്ടും മഹാസ്ത്രൈ, വലിയ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊണ്ടും സൂതിഗേഹം രുന്ധാന, ആ സൂതിഗേഹം ആ ഈട്ടില്ലത്തിനെ ഒരു ശരകൂടം കൊണ്ട് കെട്ടി സംരക്ഷിച്ചു. പുന അഭി കുമാരേ, പെട്ടെന്ന് കുഞ്ഞു ഉണ്ടായി. പുനാഭി കുമാരെ, കുഞ്ഞുണ്ടായി, പക്ഷേ സഹസ ദൃഷ്ടനഷ്ട, കുഞ്ഞുണ്ടായി പിന്നെ കണ്ടില്ല, കുഞ്ഞിനെ ഉണ്ടായി കണ്ടില്ല, മറഞ്ഞു. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, കുഞ്ഞുണ്ടായി മരിച്ചു, കുഞ്ഞിന്റെ മൃതദേഹം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, കുഞ്ഞുണ്ടായി പിന്നെ കുഞ്ഞിനെ കണ്ടില്ല. യാം യാം, അപ്പോൾ ഇവരെല്ലാരും അത്ഭുതപ്പെട്ടു ഇതെന്താണെന്ന്. അപ്പോൾ അർജുനോടനെ യാം യാം യമപുരിയിലെ ഐന്ദ്രിയും ദേവേന്ദ്രന്റെ അടുത്ത് സ്വർഗത്തിലെ തഥാ അന്യാസുരവര നഗരി, മറ്റ് ദേവന്മാരുടെയും ദിക്പാലകന്മാരുടെയും ഒക്കെ നഗരങ്ങളിലെല്ലാം ചെന്ന് തന്റെ യോഗ വിദ്യ കൊണ്ട് അവിടെ എല്ലാം പോയി നോക്കി. വിദ്യയാ, യോഗ വിദ്യയാണ് വിദ്യയാ ആസാദ്യ സദ്യ, തന്റെ യോഗൈശ്വര്യം കൊണ്ട് യോഗബലം കൊണ്ട് അവിടെ എല്ലാം ചെന്നെത്തി. ഒടുവിലോ മോഹോദ്യോഗ, ഒന്ന് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് എന്നും കിട്ടിയില്ല, ആരെയും കണ്ടില്ല, ആരും കണ്ടില്ല ഈ കുഞ്ഞുങ്ങളെ. ഒടുവിൽ എല്ലാം അവസാനിച്ചു, എല്ലാം തന്റെ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായല്ലോ. ഉദഭുജി പതിഷ്യൻ, എന്നാൽ ഇനി അഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ച് ചാടാമെന്ന് വിചാരിച്ച് അഗ്നി ജ്വലിപ്പിച്ച് ചാടാൻ തുടങ്ങുമ്പോൾ ഭവതാ സസ്മിതം വാരിത അഭൂത്. അങ്ങ് ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് അർജുനനെ അവിടെ തടുത്ത് നിർത്തി എന്നാണ് പറയുക. ഭഗവാന് അറിയായിരുന്നു ഇത് അർജുനന്റെ ഒരു ചെറിയ അഹങ്കാരമാണെന്ന്. ഇപ്പോൾ ഇച്ചിരി അഹങ്കാരമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഭഗവാന് അവിടെ തടുത്തു നിർത്തി. എന്നിട്ട് ഭഗവാന് അർജുനനെ തൻ്റെ തേരില് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എങ്ങോട്ടാണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സാർത്ഥം തേന പ്രതീജിം ദിശമതിജ വിനാശ്യന്തനേനാഭിയാദോ ലോകാലോകം വ്യതീത തിമിര പരമധോ ചക്രധാംനാ നിരുന്ധൻ ചക്രാംശു ക്ലിഷ്ട ദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. കൊണ്ടുപോയത് ത്വം അങ്ങ് ഭഗവാൻ തേന സാർത്ഥം അർജുനനോടുകൂടി പ്രതീചീം ദിശം പ്രതീചി പടിഞ്ഞാറ് പടിഞ്ഞാറേ ദിക്കിലേക്ക് അതിജവിനാസ്യന്തനേന അഭിയാത അതിവേഗത്തിൽ പായുന്ന ഒരു രഥത്തിൽ സ്യന്തനം ഒരു രഥത്തിൽ ഇരുന്നു കൊണ്ട് നേരെ അങ്ങ് പോയി. പോയിട്ടോ എവിടെയൊക്കെയാ പോകുന്നത്? ലോകാലോകം വ്യതീത ലോകാലോകം ചക്രവാളവും കടന്നു പിന്നീടും പോവുകയാണ്. ചക്രവാ അപ്പോഴേക്കും അവിടെ എല്ലാം ഇരുട്ടായി. അതോ തിമിരഭരം അപ്പോൾ ആ പിന്നൊന്നും കാണാൻ പറ്റുന്നില്ല, കൂരിട്ടായി. എന്നിട്ട് അവിടെ ചക്രധാംന നിരുന്ധൻ ആ ഇരുട്ട് തന്റെ സുദർശന ചക്രം കൊണ്ട് മാറ്റി. തന്റെ സുദർശന ചക്രം എടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ ആ ഇരുട്ട് മുഴുവൻ മാറി. അഥാ ചക്രാംശു ക്ലിഷ്ട ദൃഷ്ടിം സ്ഥിതം വിജയം ആ സുദർശനത്തിന്റെ ആ നല്ല നല്ല വലിയ ആ തീക്ഷ്ണമായിട്ടുള്ള കിരണങ്ങൾ അംശുക്കൾ ആ കിരണങ്ങളാൽ കണ്ണുകാണായി ക്ലിഷ്ട ദൃഷ്ടിയും കണ്ണു കാണാതായി നിൽക്കുന്ന വിജയന് വാരാമ്പാരെ സപ്ത സമുദ്രങ്ങൾക്കും അപ്പുറത്ത് ഭഗവാൻ പറയുകയാണ് പശ്യ പശ്യ അതാ നോക്കൂ നോക്കൂ അർജുനോട് പറയുകയാണ് അങ്ങോട്ട് നോക്കൂ നോക്കൂ ഇതി തമസാം എന്ന് പറഞ്ഞുകൊണ്ട് തമസാം ദൂരദൂരം കിമപി ഹി പദം തേ പദം പ്രാദദർശ തമോ ഗുണവും രജോ ഗുണവും ഒന്നും തന്നെ സ്പർശിക്കാത്ത പ്രസിദ്ധമായ സത്വരൂപം മാത്രമുള്ള ഭഗവാന്റെ സ്ഥാനം തേ പദം പ്രാദദർശ അതായത് ഭഗവാന്റെ സ്ഥാനം അതാണ് വൈകുണ്ഠം വ്യക്തമായി കാണിച്ചു കൊടുത്തു അർജുനന് ശ്രീകൃഷ്ണൻ. ഭഗവാൻ അവിടെ കണ്ടത് എന്താണ്? തത്രാസീനം ഭുജംഗാധിപശയന തലേ ദിവ്യഭൂഷായുധാന്ത്യൈര് ആവീതം പീതചേലം പ്രതി നവജലദാ ശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം ത്വാം ഏവ ത്വം പരാത്മൻ പ്രിയ സഖ സഹിതോ നേമിത ക്ഷേമരൂപം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ കണ്ടത് ഹേ പരാത്മൻ അല്ലയോ ഭഗവാനെ തത്ര എന്താണ് കണ്ടത്? ഭുജംഗാധിപ ശയനതലേ ആസീനം വൈകുണ്ഠത്തില് തത്ര ആ വൈകുണ്ഠത്തില് ശേഷശയ്യയില് ഇരുന്നരുളുന്നവനും ദിവ്യഭൂഷായുധാദ്യ ദിവ്യ ആഭരണങ്ങളും ആയുധങ്ങളും അണിഞ്ഞവനും ആവീതം എല്ലാം അണിഞ്ഞവനും അപീതജേലം മഞ്ഞപ്പട്ട് ചാർത്തിയവനും പ്രതിനവ ജലദ ശ്യാമളം നല്ല പുതിയ കാർമേഘം പോലെ കറുപ്പ് നിറം പൂണ്ടവനും ശ്രീമദംഗം ലക്ഷ്മീദേവി കളിയാടുന്ന തിരുമാറിടത്തോടു കൂടിയവനും തിസൃണാം മൂർത്തീനാം ത്രിമൂർത്തികളുടെ അധിപൻ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ അധിപൻ ഈശിതാരം ഈ മൂന്ന് മൂർത്തികളുടെയും അധിപനും ഇഹപരം ശ്രുതീനാം തിസൃണാം ശ്രുതീനാം എന്നും പറയാം. ഈശിതാരം ഇഹപരം ശ്രുതീനാം ലോകത്തിൽ സർവ ഉത്കൃഷ്ട വസ്തുവായവനും ശ്രുതി വേദങ്ങളാണ് വേദങ്ങളുടെ തിസൃണാം ശ്രുതീനാം എന്നും പറയാം. അതായത് ഋക്കയജുസ് സാമം മൂന്ന് വേദങ്ങളുടെയും പറയാം. വേദങ്ങളുടെ എല്ലാം ഏകം അർത്ഥം ഒരേ ഒരർത്ഥമായവനും ക്ഷേമരൂപം മോക്ഷസ്വരൂപനുമായ ത്വാം ഏവ ത്വം ഭഗവാനെ തന്നെ ഭഗവാൻ പ്രിയസഖസഹിത നേമിഥ തന്റെ പ്രിയ സ്നേഹിതനോടൊപ്പം നമസ്കരിച്ചു. ശ്രീകൃഷ്ണൻ അവതാരമാണ്, പൂർണ്ണ അവതാരമാണ്. മഹാവിഷ്ണു അവിടെ അനന്തശയ്യനായി ശയ്യയിൽ അങ്ങനെ ഇരിക്കുന്നു. ശ്രീകൃഷ്ണനും അർജുനനും ആ ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇത് നല്ല ഒരു ഇതും അടുത്ത ശ്ലോകവും രണ്ടും നല്ല നമുക്ക് നിത്യവും പ്രാർത്ഥിക്കാനും നല്ലതാണ്. യുവാമാം ഏവദ്വൗ അധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയം അഹം അഹാഷം ദ്വിജസുതാൻ നയേദം ദ്രാക് ഏതാൻ ഇതി ഖലു വിദീർണാൻ പുനരമൂൻ ദ്വിജായ ആദായ അദാ പ്രണുദ മഹിമാ പാണ്ഡുജനുഷാം. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, യുവാം മാം ഏവ മാം ഏവ, ഞാൻ തന്നെയാണ് നിങ്ങൾ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ഈ യുവാക്കളായ നിങ്ങൾ രണ്ടുപേരും ഞാൻ തന്നെയാണ്. പക്ഷേ അധിക വിവൃതാന്തർഹിതതയാ വിഭിന്നവും, നിങ്ങൾ പക്ഷെ രണ്ടുപേരും വിഭിന്നരാണ്. വിഭിന്നർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈശ്വരത്വമുണ്ട്, അത് ശ്രീകൃഷ്ണൻ ഈശ്വരനാണ്. പക്ഷേ അർജുനനോ, അർജുനന് മറയപ്പെട്ട ഈശ്വരത്വമാണ്. അതാണ് നേരത്തെ പറയുന്നത് നരനാരായണന്മാരാണെന്നുള്ളത്. അർജുനനും ഈശ്വരാംശം തന്നെയാണ്, പക്ഷെ അത് ഈ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ലോകത്തില് അത് മറഞ്ഞിരിക്കുകയാണ്. അത് വ്യത്യസ്തവുമാണ്, മറയപ്പെട്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് യുവാംദ്വം, അങ്ങനെയുള്ള നിങ്ങൾ രണ്ടുപേരെയും സന്ദ്രഷ്ടും അഹം സ്വയം ദ്വിജസുതാനഹാർഷം, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ, അഹം സ്വയം ഞാൻ തന്നെയാണ് ദ്വിജസുതാൻ അഹാർഷം, ഈ ദ്വിജസുതൻ ബ്രാഹ്മണ പുത്രന്മാരെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഏതാന്ത്രാഗ്നയേദം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുമാരന്മാരെ, ഇതായി കുമാരന്മാരെ വേഗം കൊണ്ടുപോയാലും, ഇതി വിതീർണാൻ എന്ന് പറഞ്ഞു നൽകിയ അമൂൻ ആദായ, ഈ കുട്ടികളെ സ്വീകരിച്ചു, അവർ രണ്ടുപേരും കൂടി സ്വീകരിച്ചു. അപ്പോഴാണ് അർജുനന് ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലായത്. പുന പാണ്ഡുജനുഷ, അനന്തരം പാണ്ഡുപുത്രൻ അതായത് അർജുനനാൽ പ്രണുത മഹിമ മഹിതാത്വം, വളരെ ഭഗവാനെ വളരെ സ്തുതിച്ചു അർജുനൻ, അങ്ങനെ സ്തുതിച്ച് ഭഗവാന്റെ മഹിമയൊക്കെ മനസ്സിലാക്കിയ അർജുനൻ രണ്ടുപേരും കൂടി ദ്വിജായ അദാഖലു ആ ബ്രാഹ്മണന് എല്ലാ കുട്ടികളെയും കൊണ്ട കൊടുത്തു. ശ്രീകൃഷ്ണൻ ശുദ്ധ സത്വമയനായ പൂർണ്ണരൂപമാണ്, പൂർണ്ണ അവതാരമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഐശ്വര്യം വളരെ സ്പഷ്ടമായിട്ട് കാണാം. പക്ഷെ അർജുനനാണെങ്കിലോ സത്വം രജം തമോ ഗുണം എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള അന്ധകരണമാണ് അർജുനനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സത്വരജസ്തമോമയമായ ആ അന്ധകരണത്താൽ ഈ ഐശ്വര്യം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈശ്വരനാണ്, അർജുനൻ ജീവനാണ്. അതാണ് വൈകുണ്ഠമൂർത്തി ഭഗവാൻ പറഞ്ഞ വാക്കുകൾ. ഇതാണ് അർജുനന്റെ ബുദ്ധിയെ അപ്പോൾ ആ തത്വജ്ഞാനത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അർജുനന് എല്ലാം മനസ്സിലായി എന്നാണ് പറയുന്നത്. ഇതാണ് സന്താന ഗോപാല കഥ, ഈ ശ്ലോകം കൊണ്ട് തീരുകയാണ്. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു എന്തെല്ലാമാണ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയെല്ലാമായിരുന്നു എന്നുള്ള ഒരു കൽപ്പനയാണ്. ഏവം നാനാവിഹാരയ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈ ജാനോ യജ്ഞഭേദേർ അതുല വിഹൃതിഭി പ്രീണയ ഏണ നയത്ര ഭൂഭാരക്ഷേപദംഭാ പദകമലജുഷാ മോക്ഷണായാവതീർണ പൂർണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജദാ ഊഷിതത്വം യലാസീ. പറയുകയാണ്. ഇത് ദശമം 89-ാം അധ്യായത്തിലെ അവസാനത്തെ മൂന്ന് പദ്യങ്ങളും 90-ാം അധ്യായവുമാണ് ഈ ഒറ്റ ശ്ലോകത്തില് സംക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ്. 90-ാം അധ്യായം ഒറ്റ പദം കൊണ്ട് സംക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഭൂഭാരക്ഷേപദംഭാത്, ഭൂമിക്ക് ഭാരമായി തീർന്ന ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക. പദകമലജുഷാം മോക്ഷനായ, അങ്ങനെ അവരെ നിഗ്രഹിച്ച് തന്റെ പാദാരവിന്ദങ്ങൾ അവരെ നിഗ്രഹിച്ചു, പിന്നെ തന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചവർക്ക് മോക്ഷം കൊടുക്കുക. പദകമലജുഷാം മോക്ഷനായ അവതീർണ, അങ്ങനെ ആശ്രയിച്ചവർക്ക് മോക്ഷം നൽകാനും വേണ്ടി അവതീർണ അവതരിച്ച പൂർണ്ണം ബ്രഹ്മ ഏവത്വം, പൂർണ്ണ ബ്രഹ്മം തന്നെയായ ഭഗവാൻ, ഏവം നാനാവിഹാരൈ ജഗത് അഭിരമയൻ, ഇപ്രകാരമുള്ള അനേകം ലീലകളാൽ ഈ ലോകത്തെ എമ്പാടും ആനന്ദിപ്പിച്ചുകൊണ്ടും വൃഷ്ണിവംശം പ്രപുഷ്ണൻ, വൃഷ്ണിവംശം യാദവകുലം, യാദവകുലത്തെ വളരെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടും യജ്ഞഭേദൈ അശ്വമേധം മുതലായ യാഗങ്ങൾ അനുഷ്ഠിച്ചും, ഈ ജാന യാഗങ്ങൾ അനുഷ്ഠിച്ചും, അതുല വിഹൃതിഭി ഏണനേത്ര പ്രീണയൻ, വളരെ അതുല്യമായ ഉപമിക്കാൻ പറ്റാത്ത ലീലകളാൽ ഏണനേത്ര മാൻകണ്ണിമാർ, മാൻകണ്ണിമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പത്നിമാർ, 16-8 പത്നിമാര്, ആ പത്നിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടും യദുഷു യദുവംശത്തിൽ മനുജദാരുഷിത മനുഷ്യത്വത്തിന്റെ മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തില് സാക്ഷാത് വ്യലാസി, വളരെ പ്രത്യക്ഷമായിട്ട് മിന്നിത്തിളങ്ങി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അവതാരത്തിനെ പറ്റിയുള്ള ആ ഒരു മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഇത് ഇത് ശ്രീകൃഷ്ണ അവതാര ലീല ഇപ്പോൾ ഈ ദശകത്തിൽ തന്നെ അടുത്ത ദശകത്തിലും കൂടിയുണ്ട്. പക്ഷെ ഇത് ഏകാദശ സ്കന്ധത്തിലുള്ള ഒരു അർത്ഥമാണ് അടുത്ത ശ്ലോകത്തിൽ തന്നിരിക്കുന്നത്. ഖലു സുഹൃദനിധി തത്വബോധം ഭക്തനാമഗ്രയായി സ ച ഖലു മതിമാൻ ഉദ്ധവ ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായ അധുന ആസ്തേ ബദരിയാം. അതായത് ഭഗവാന്റെ അടുത്ത ദ്വാരകയിൽ നാരദ മഹർഷി ഒരുപാട് നാള് താമസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ താമസിച്ച സമയത്ത് വസുദേവർക്ക് അദ്ദേഹം തത്വബോധമൊക്കെ തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉദ്ധവർക്കാണെങ്കിൽ ഭഗവാൻ തന്നെ നേരിട്ട് തത്വബോധം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ പറ്റിയാണ് പറയുന്നത്. ഐ തദാ നാരദ, അല്ലയോ ഭഗവാനെ, അക്കാലത്ത് നാരദൻ തത് രസാർദ്ര ദ്വാരവത്യാം പ്രായേണ അവൃതർ, ഭഗവാനിലുള്ള ആ ഭക്തിരസത്താൽ അവിടെ തന്നെ ആ ദ്വാരകയിൽ തന്നെ അങ്ങനെ മിക്കവാറും കാലം താമസിച്ചു പോന്നു. കഥാചിത് ഒരു ഒരിക്കൽ സുഹൃതനിധി ത്വത്പിത, വളരെ പുണ്യശാലിയായ ഭഗവാന്റെ അച്ഛനായ വസുദേവർ, തസ്മാത് തത്വബോധം ലേഭേഖലു, ആ നാരദ മഹർഷിയിൽ നിന്ന് തത്വജ്ഞാനം സമ്പാദിച്ചത്, ഭാഗവതത്തിൽ നല്ല വിശദമായിട്ട് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, സമ്പാദിച്ചുവല്ലോ. ഭക്താനാമഗ്രയായി, ഭക്തന്മാരിൽ ഏറ്റവും ഭക്ത ശിരോമണി എന്ന് നമ്മൾ പറയുന്ന ആ ബുദ്ധിമാനുമായ സ ഉദ്ധവ, ആ ഉദ്ധവനും ച ത്വത്ത വിജ്ഞാനസാരം പ്രാപ്ത ഖലു, ഭഗവാനിൽ നിന്ന് തന്നെ വിജ്ഞാനസാരം മുഴുവൻ ഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അത് ഭാഗവതത്തിലുണ്ടല്ലോ, ഉദ്ധവരുടെ ചോദ്യങ്ങളും അതിനുള്ള ഭഗവാന്റെ ഉത്തരങ്ങളുമായിട്ട് ഭാഗവതത്തിൽ കാണാം. സ എന്നിട്ടോ ഭഗവാൻ ഇത് പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് ബദരിയാശ്രമത്തിൽ പോയി തപസ് ചെയ്യൂ, വസിക്കൂ എന്നാണ്. അവിടെ നമുക്ക് ബദരിയ അവിടെ ആ ക്ഷേത്രത്തില് അകത്ത് ഭഗവാന്റെ കൂട്ടത്തില് ഉദ്ധവരും ഉണ്ടെന്നാണ് സങ്കല്പം. സ ജനഹിതായ അധുന ബദരിയാം ആസ്തേ കില, അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോഴും ബദരിയാശ്രമത്തിൽ വസിക്കുന്നു എന്നാണല്ലോ പ്രസിദ്ധി എന്നാണ് പറയുന്നത്. അതാണ് അതുകൊണ്ടാണ് നമ്മള് ഈ ദേവഭൂമി എന്നാണ് പറയുന്നത്. ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം, ദേവഭൂമി ഉത്തരാഖണ്ഡാണ്. എല്ലാ ദേവന്മാരും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ദേവന്മാരും മഹർഷിമാരും എല്ലാവരും, നമ്മളിപ്പോൾ തന്നെ ഈ ദശകങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്, എത്രയോ മഹർഷിമാരും ഒക്കെ അവിടെ പോയി താമസിക്കുന്നു. നരനാരായണന്മാരാണ് അവിടെ ഉള്ളത്. ഭാരതത്തിനെ രക്ഷിക്കുന്നത് നരനാരായണന്മാരാണ്. അവരും ബദരിയാശ്രമത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തോടെ ഈ ദശകം അവസാനിക്കുകയാണ്. അത് ഭട്ടതിരിപ്പാടിന്റെ തന്നെ ഒരു കൃഷ്ണൻ, ശ്രീകൃഷ്ണനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ, അത് നമ്മളിപ്പോൾ എത്ര ദശകങ്ങൾ എല്ലാ ശ്ലോകം ഏത് ദശകത്തിലും അദ്ദേഹം ശ്രീകൃഷ്ണനെ വളരെ മാഹാത്മ്യത്തോടെയല്ലേ പറയുന്ന, അത് തന്നെയാണ് ഇത്. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദ ഭീതി സ്നേഹ ദ്വേഷ അനുരാഗ പ്രഭൃതി ഭിറതുലൈർ അശ്രമൈർ യോഗ ഭേദൈർ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗു സർവദ സർവലോകാ സ ത്വം വിശ്വാർത്ഥി ശാന്ത്യൈ പവനപുരപദേ ഭക്തിപൂർത്തിയൈ ച ഭൂയാ എന്നാണ് പറയുന്നത്. വിഭോ അല്ലയോ, വിഭോ അല്ലയോ പരിപൂർണനായ ഭഗവാനെ, തവ സ ആ ഭഗവാന്റെ അയം കൃഷ്ണാവതാര ജയതി, അങ്ങയുടെ ഈ പ്രസിദ്ധമായ കൃഷ്ണാവതാരം ജയിക്കട്ടെ. സർവദ സർവലോക എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും, അത് എങ്ങനെയൊക്കെയാണ്, എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹ ദ്വേഷ അനുരാഗ, അങ്ങനെ എങ്ങനെയൊക്കെ ഭഗവാനിൽ ഭക്തിയുണ്ടവരുള്ളവരായിരുന്നാലും അവരെല്ലാം അശ്രമൈർ യോഗഭേദൈർ, അവരെല്ലാവരും ഒരു യോഗ, അതായത് ഇവിടെ അശ്രമം എന്ന് പറഞ്ഞാൽ ക്ലേശമില്ലാത്ത യോഗഭേദം, അതാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതായത് കർമ്മയോഗത്തിലാണെങ്കിലും ജ്ഞാനയോഗത്തിലാണെങ്കിലും വളരെ ക്ലേശമാണ്, പക്ഷെ ഭക്തിയോഗത്തിന് ആ ക്ലേശങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സമസ്താം ആർത്തിം തീർത്വ, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്തിട്ട് അമൃതപദം അഗു, മുക്തിപദത്തെ പ്രാപിച്ചു. സൗഹാർദ്ദം കൊണ്ട് പാണ്ഡവന്മാര് സുഹൃത്തുക്കൾ പോലെ അല്ലായിരുന്നോ? ഭീതി കൊണ്ട് കംസന്, ദ്വേഷം കൊണ്ട് ശിശുപാലന്, അനുരാഗം കൊണ്ട് സ്നേഹം കൊണ്ട് നന്ദരും വസുദേവരും ദേവകി, അങ്ങനെ അവര് അനുരാഗം കൊണ്ട് ഗോപികൾ, അതാണ് ഈ പറയുന്നത്. സൗഹാർദ്ദം ഭീതി സ്നേഹം ദ്വേഷം അനുരാഗം മുതലായവയാൽ എല്ലാ ദുഃഖങ്ങളും തരണം ചെയ്ത് മുക്തിപദം പ്രാപിച്ചു, അമൃതപദം പ്രാപിച്ചു. പവനപുരപതേ അല്ലയോ ഗുരുവായൂരപ്പ, സത്വം അങ്ങനെയുള്ള അങ്ങ് വിശ്വാർത്ഥി ശാന്തിയെയും എല്ലാ സന്താപങ്ങളുടെയും ശമനത്തിനും, ഈ വിശ്വത്തിലെ എല്ലാവരുടെയും സന്താപങ്ങളുടെയും ശമനത്തിനും ഭക്തിപൂർത്തിയായി ഭക്തിയുടെ പരിപൂർണതയ്ക്കും ച ഭൂയാ ആയി ഭവിക്കണമേ ഭഗവാനെ. ഈ ഒരു ദശകത്തിലാണ് ഭട്ടതിരിപ്പാട് എൻ്റെ വേദന മാറ്റണേ, എൻ്റെ ലോകം മാറ്റണേ എന്ന് പറയാതെ സമസ്ത ലോകത്തിൻ്റെയും വിശ്വാർത്ഥി ശാന്തിയായി എന്നാണ് പറയുന്നത്. എല്ലാ ഈ വിശ്വത്തിലെ എല്ലാ സന്താപങ്ങളും മാറ്റി ശമനം ചെയ്യണേ, ശാന്തി നൽകണേ എന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. നാളെ ദശകം 89 നാളെ ബൃഹാസുര കഥയും ഭൃഗുപരീക്ഷണവുമാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ.